സിസ്റ്റർ ലിസ്മി സി എം സി എഴുതുന്ന അനുഭവക്കുറിപ്പ്. അടുപ്പ് കത്തിച്ച് ഷൂട്ടിംഗ് തുടങ്ങി. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റുമൊക്കെ പരിചിതമായി തുടങ്ങിയ കാലം. ഞാനും അല്പം കമ്പ്യൂട്ടർ പരിജ്ഞാനമൊക്കെ നേടിയിരുന്നു. അതിനാൽ തന്നെ 2006 സഭാവസ്ത്ര സ്വീകരണം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും പല ആവശ്യങ്ങൾക്കുമായി മഠത്തിലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുമുണ്ട്. എന്നാൽ ഇൻ്റർനെറ്റ് തുറക്കുമ്പോഴേ മോശമായ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സ്ക്രീനിൽ നിറയും. അതെന്നെ വളരെ വേദനിപ്പിച്ചു. എത്രയോ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാൻ ഇതെല്ലാം കാരണമാകുന്നു. എന്റെ ഈശോയെ ഇതിലൂടെയൊക്കെ അങ്ങയെ കൊടുക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ അതൊരു പ്രാർത്ഥന പോലെ മനസ്സിൽ നിറഞ്ഞു. ഈശോയുടെ പാട്ടുകൾ നല്ല വീഡിയോകളാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം ആ ചിന്തയിൽ നിന്നാണ് മുളപൊട്ടിയത്. അതിൻ്റെ തുടർച്ചയെന്നോണം മഠത്തിലുള്ള ചെറിയ ക്യാമറ ചോദിച്ചു വാങ്ങി. അതിനേക്കാൾ ഉപരി ഏറെ പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങയെ കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കർമ്മലീത്ത വൈദികൻ രചിച്ച ഓ സ്നേഹജ്വാലയെ എന്ന ഗാനത്തിന് ഒരു വീഡിയോ തയ്യാറാക്കാനായിരുന്നു ആദ്യ ശ്രമം. എനിക്കേറെ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു അത്. വാസ്തവത്തിൽ ക്യാമറ ഉപയോഗിച്ച് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പ്രാഥമിക പാഠങ്ങളൊക്കെ പഠിച്ചെടുത്തു. തുടർന്ന് ഷൂട്ടിങ്ങിലേക്ക്. അടുപ്പിൽ തീ കത്തിച്ച് ആ തീജ്വാലകളാണ് ആദ്യമായി ഷൂട്ട് ചെയ്തത്. പിന്നീട് എടുത്ത വീഡിയോകളും ഇൻ്റർനെറ്റിൽ നിന്ന് ലഭ്യമായ ചിത്രങ്ങളുമെല്ലാം ചേർത്ത് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ തയ്യാറാക്കാൻ തുടങ്ങി. വീഡിയോ എഡിറ്റിംഗ് പഠനവും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തന്നെയായിരുന്നു. രാവിലെ തുടങ്ങിയ ജോലി പിറ്റേന്ന് പുലർച്ചെയാണ് തീർന്നത്. വലിയ കാര്യം ചെയ്ത പോലെ വീഡിയോ സിസ്റ്റർമാരെ കാണിച്ചപ്പോൾ അവർക്കെല്ലാം വളരെ ഇഷ്ടമായി. പിന്നീട് മദർ സുപ്പീരിയർമാരുടെ ധ്യാനത്തിന് അത് പൊതുവായി കാണിച്ചു. അന്ന് ആ വീഡിയോ കണ്ട് പലരുടെയും കണ്ണു നിറഞ്ഞുവെന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തിയത്. അതിൽ ഈശോ പ്രത്യേകമായ അഭിഷേകം ചൊരിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ഈശോയെ പകർന്നു കൊടുക്കാൻ എന്തുകൊണ്ട് ഈ മേഖല ഉപയോഗിച്ചുകൂടാ എന്ന ചിന്ത വളർന്നു. പുതിയ അവസരങ്ങളും ആശയങ്ങളുമെല്ലാം ഓരോ ദിവസവും ഈശോ തരാൻ തുടങ്ങി. തുടർന്ന് നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം ആലുവ ജനറലേറ്റിൽ ആർക്കിവിസ്റ്റായി ജോലി ചെയ്തു. തദവസരത്തിൽ ധ്യാന ഗ്രൂപ്പുകൾക്കായി പല പാട്ടുകളുടെയും വീഡിയോ ചെയ്യാൻ സാധിച്ചു. എവുപ്രാസിയമ്മയുടെയും ചാവറയച്ചൻ്റെയും വിശുദ്ധ പദപ്രഖ്യാപനത്തിൻ്റെ സമയത്ത് അതുമായി ബന്ധപ്പെട്ട പാട്ടുകളുടെ വീഡിയോ തയ്യാറാക്കാനും അവസരം ലഭിച്ചു. അതെല്ലാം വളരെ നന്നായി ചെയ്യാൻ ഈശോ കൃപ തന്നു. അതേ സമയത്ത് തന്നെയാണ് ആർത്രൈറ്റിസ് രോഗം എന്നെ പിടികൂടിയത്. സന്ധികളിലെല്ലാം കടുത്ത വേദന. നടക്കാൻ പോലും കഴിയാതെ ഞാൻ വീൽചെയറിലായി. കൈ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രം. ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയുമായി വിവിധ ചികിത്സകൾ നടത്തി. അക്കാലത്തെല്ലാം ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലായാൽ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാനായി പ്രയത്നിക്കണം. ഞാൻ ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ വിവിധ മീഡിയകളിലൂടെ അത് ചെയ്യാൻ എളുപ്പമാണല്ലോ. എന്തായാലും പിന്നീട് 3 വർഷത്തോളം ഉഴിച്ചിൽ ചികിത്സ ചെയ്തതിന് ശേഷം എന്റെ അവസ്ഥ വളരെയധികം മെച്ചപ്പെട്ടു. 2013 ആയപ്പോഴേക്കും വീഡിയോഗ്രാഫി ഗൗരവമായി എടുക്കണമെന്ന ചിന്ത എന്നിൽ ശക്തമായി. എന്നാൽ എന്നെ അധ്യാപികയാക്കാനായിരുന്നു അധികാരികൾ തീരുമാനിച്ചത്. എന്റെ മനസ്സിലാകട്ടെ വ്യത്യസ്തമായ ചിന്തകളും. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുവരെയും ഒരു സന്യാസിനിയും ചെയ്തിട്ടില്ലാത്ത കാര്യം. മാത്രവുമല്ല ഇത് എത്രമാത്രം ഫലപ്രദമാകുമെന്ന ചിന്ത, ഇതെന്റെ ദൗത്യമാണോ എന്ന സംശയം എല്ലാം ചേർന്ന് ഞാൻ വളരെയധികം ആശയക്കുഴപ്പത്തിലായി. ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ. അങ്ങനെയാണ് അട്ടപ്പാടി സെഹിയോനിൽ 14 ദിവസം താമസിച്ച് പ്രാർത്ഥിക്കാനായി പോയത്. വീഡിയോഗ്രാഫിയാണോ അധ്യാപനമാണോ എന്നിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത് എന്നറിയണം. അതിനായി കല്ലിൽ മുട്ടുകുത്തി കുരിശിന്റെ വഴി അർപ്പിച്ചും ഉപവസിച്ചുമെല്ലാം ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് 3 വ്യത്യസ്ത വ്യക്തികളും ഒന്നിച്ച് പ്രാർത്ഥിച്ചു. എന്റെ നിയോഗം എന്തെന്ന് അവർക്കറിയില്ല. പക്ഷേ 3 പേരും പറഞ്ഞത് ഒരേ സന്ദേശം. എന്നെ ദൈവം വിളിക്കുന്നത് ഒരു പുതിയ മേഖലയിലേക്കാണ്. ഒരാളാകട്ടെ കൂടുതൽ കൃത്യമായി പറഞ്ഞു, മാധ്യമ ശുശ്രൂഷയ്ക്കായി കർത്താവ് എന്നെ ഒരുക്കുന്നു. ഞാൻ തിരിച്ചു വന്ന് ഇക്കാര്യം പങ്കുവച്ചെങ്കിലും അധികാരികൾക്ക് ഇതേക്കുറിച്ച് വ്യക്തത ഉണ്ടായിരുന്നില്ല. അതിനാൽ 6 മാസത്തേക്ക് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റൊരു മഠത്തിലേക്ക് മാറി. അപ്പോഴേക്കും പല വീഡിയോകളും തയ്യാറാക്കുന്നതിനായി എന്നെ തന്നെ വിളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ തികച്ചും സ്വാഭാവികമായി ഈ മേഖലയിലേക്ക് ഞാൻ കടക്കുകയായിരുന്നു. ഈ ശുശ്രൂഷയിൽ തുടരുമ്പോൾ ഇപ്പോഴും എനിക്കറിയാത്ത അനേകം കാര്യങ്ങളുണ്ട്. എന്നാൽ ഈശോ എന്നെ പഠിപ്പിക്കുന്നു. മാധ്യമ ശുശ്രൂഷകൾക്കിടയിൽ വിവിധ മതസ്ഥരുമായി ഇടപെടേണ്ടി വരാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് ഈശോയെ കൊടുക്കാൻ ഇറങ്ങിയാൽ തടസ്സങ്ങളൊന്നും നമ്മെ തളർത്തില്ല എന്നതാണ്. ഈശോയുടെ സ്വന്തമായ എന്നെ ഈശോ ഒരു കുറവും കൂടാതെ നടത്തുമെന്നാണ് അനുഭവം. ഒറ്റയ്ക്ക് പോകേണ്ടി വരുമ്പോഴൊക്കെയും സഹായത്തിനായി വ്യക്തികളെ ദൈവം ക്രമീകരിച്ചിരിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13 എന്ന തിരുവചനം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 33 തവണ ചൊല്ലും. ഇതിനെല്ലാം ഇടയിൽ ഗാനങ്ങൾ എഴുതാനുള്ള കൃപ എനിക്ക് ഈശോ നൽകിയിരുന്നു. എന്നാൽ അവയൊന്നും പരസ്യമാക്കിയിരുന്നില്ല. അങ്ങനെയിരിക്കെ വിശുദ്ധമീ സന്യാസം എന്നൊരു പാട്ടെഴുതുകയും ഫാദർ വിൽസൺ മേച്ചേരിയിൽ അത് സൗജന്യമായി പാടിത്തരികയും ചെയ്തു. ഞാൻ തന്നെ ഒറ്റ രാത്രി കൊണ്ട് അതിന് വീഡിയോ തയ്യാറാക്കി. ആ വീഡിയോ ശാലോം ടിവിയിൽ ഉൾപ്പെടെ സംപ്രേഷണം ചെയ്യുകയും അനേകരിലേക്ക് ഈശോ എത്തിക്കുകയും ചെയ്തു. ഇതെനിക്കൊരു പാഠമായി. ഏറെ പണം മുടക്കി ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കാൾ സ്വാധീനം ചെലുത്താൻ ഈശോ തൊട്ട ഒരു ചെറു കാര്യത്തിന് കഴിയുമെന്ന് വലിയ പാഠം. പിന്നീടും പ്രാർത്ഥനാ നിമിഷങ്ങളിൽ പല ഗാനങ്ങളുടെയും വരികൾ ഈശോ തന്നെ പറഞ്ഞു തന്നു. ഇന്ന് ഒരു പാട്ട് ഓർക്കസ്ട്രേഷൻ കഴിഞ്ഞ് ലഭിച്ചാൽ ആദ്യം ഞാനത് കേൾപ്പിക്കുക ചാപ്പലിലാണ്. എന്റെ ഈശോ തന്നെയാണ് ആദ്യം ആ പാട്ട് കേൾക്കാൻ അവകാശമുള്ളയാൾ. മാത്രമല്ല, തിരുത്തുകൾ ഈശോ പറഞ്ഞു തരികയും വേണം. എല്ലായ്പ്പോഴും ഈശോ അവിടുത്തെ സ്വന്തമായ എന്റെ കൂടെയുണ്ട്. അവിടുത്തെ ശുശ്രൂഷ ചെയ്യാൻ അവിടുന്ന് എനിക്ക് കൃപ നൽകുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. 2 കൊരിന്ത്യർ 9:8 എന്ന വചനം എന്റെ ജീവിതത്തിൽ അന്വർത്ഥമാണ്. ആർത്രൈറ്റീസുമായി ബന്ധപ്പെട്ട വേദനകൾ ഇപ്പോഴുമുണ്ടെങ്കിലും ക്രിസ്തുവിന്റെ മാധ്യമ ശുശ്രൂഷകൾ ചെയ്യാൻ അതൊരു തടസ്സമല്ല. ദൈവസ്നേഹം ഓർക്കുമ്പോൾ നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ.